2020 സെപ്റ്റംബർ 24 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് പത്തനംതിട്ട ഡയറിയിൽ എം ബിജുമോഹൻ എഴുതുന്നു. അങ്ങനെ ആ കാഴ്ച പത്തനംതിട്ടയിലും. ദോഷം പറയരുത്, ഒരുപാട് നാളായി പത്തനംതിട്ടക്കാർ ആ കാഴ്ചയ്ക്ക് കൊതിച്ചിരിക്കുകയായിരുന്നു. ഒന്നടിക്കൂ പ്ലീസ് എന്ന് മനസ്സിൽ പലവട്ടം പറഞ്ഞതാണ്. ഓരോ തവണ കളക്ട്രേറ്റ് മാർച്ച് നടക്കുമ്പോഴും തങ്ങൾ പ്രതീക്ഷയോടെ ആവേശത്തോടെ വന്നു നിന്നിട്ടുണ്ട്. ഒരു ലാത്തിയടി കാണാൻ, പോലീസിന്റെ വരുൺ വണ്ടിയിൽ നിന്ന് വെള്ളം ചീറ്റുന്നത് കാണാൻ, പ്രവർത്തകർ തെറിച്ചു വീഴുന്നത് കാണാൻ, ഇന്നും നടന്നില്ല എന്ന നിരാശയോടെ തിരികെ പോയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പൊരിഞ്ഞ അടി ടിവിയിലൂടെയേ കണ്ടിട്ടുള്ളൂ. ആരോട് പറയാൻ? പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസുകാർക്ക് പോലീസിന്റെ ലാത്തിയടി വാങ്ങാനുള്ള ധൈര്യമില്ലെന്ന് പറഞ്ഞ് എല്ലാവരും പരിഹസിക്കും. മുതിർന്ന നേതാക്കൾ പലവട്ടം ഉപദേശിച്ചിട്ടുണ്ട്, മക്കളെ രണ്ടടി കിട്ടിയാലേ നേതാവാകൂ, ഞങ്ങളൊക്കെ വളർന്നു കയറിയത് അങ്ങനെ. എത്ര പറഞ്ഞാലും കേട്ടാലും ലാത്തി കാണുമ്പോഴേ വിറച്ചുമാറും യൂത്ത് കുട്ടികൾ. പരിഹസിച്ചവരോടൊക്കെ നേതൃത്വം നൽകാൻ, പ്രതികരിക്കാൻ തങ്ങൾക്കൊരു പ്രസിഡന്റ് ഉണ്ടോ എന്ന് കുട്ടികൾ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും ഏക്കാരും ഐക്കാരും മിണ്ടിയില്ല. ഇപ്പോൾ ഒരു ജില്ലാ പ്രസിഡന്റിനെ കിട്ടി. ആള് പുലിയ എന്നല്ല, കിടുവ എന്ന് പറയണം. ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, പ്രത്യേകിച്ച് ഗ്രൂപ്പില്ല. നല്ല തടിമിടുക്കുണ്ട്. പണ്ട് RSS ശാഖയിൽ പോയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. DYFI അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ അതുമതി പൊല്ലാപ്പാകാൻ. സാരഥിയുടെ സമയം. ഏതായാലും പോർക്കളത്തിൽ നാഥനില്ലാതെ പലപാടും ചിതറി നിന്ന യൂത്തന്മാർക്ക് മുന്നിലേക്ക് കൃഷ്ണനെ പോലെ സാരഥിയെത്തി. മുന്നിൽ നിന്ന് നയിക്കാനെത്തിയ സാരഥിയുടെ സമയം നല്ലതായിരുന്നു. സ്വർണക്കടത്ത് കേസിൽ മന്ത്രിയുടെ രാജിക്കായി പ്രക്ഷോഭം കനക്കുന്നു. അനുയായികളുമായി രണ്ടു തവണ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. പോലീസിനെ ചീത്ത വിളിച്ചും പ്രകോപിപ്പിച്ചുമായിരുന്നു പ്രകടനങ്ങൾ. ഒന്നും രണ്ടും തവണ ബാരിക്കേഡ് തകർക്കാൻ നോക്കി. മുള്ളുകമ്പിയിൽ പിടിച്ചുവലിച്ച് അണികളുടെ കൈയിലെ ചോര പൊടിഞ്ഞു. ചവിട്ടി മറിക്കാൻ നോക്കിയ കാലുകളിൽ കമ്പികൾ തറഞ്ഞു. വരുൺ വണ്ടി വന്നതേയില്ല. ലാത്തി പോലീസിന്റെ കൈക്കുള്ളിൽ മിനുസപ്പെട്ടതല്ലാതെ ഒരു തുള്ളി ചോര പറ്റിയിട്ടില്ല. ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്നാണല്ലോ ചൊല്ല്. 3 മാർച്ച് ഒരു സംഭവമാകണമെന്ന് സാരഥിയും കൂട്ടരും തീരുമാനിച്ചു. അടിക്കാത്ത പോലീസിനെ അടിപഠിപ്പിക്കണം. വെറും ഉന്തും തള്ളും പോരാ, അതുക്കും മേലെ ആയാലേ പോലീസ് തല്ലു. വിവരം പുറത്തു പോകരുതെന്ന രഹസ്യനിർദ്ദേശം കേട്ട അണികൾക്ക് പക്ഷേ പിടിച്ചു നിൽക്കാനായില്ല. എങ്ങാനും അടി കിട്ടിയാലോ എന്ന് ഉള്ളിൽ കാളൽ. സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥനെ ചില നേതാക്കൾ പാതിരാത്രിയിൽ വിളിച്ചുവത്രേ. നാളത്തെ മാർച്ചിൽ സംഗതി കുഴപ്പമായേക്കും. ഈ മുഖം ഓർമ്മയിൽ വച്ചേക്കണം, മേല് നോവിക്കാതെ വിട്ടേക്കണം. ഖദർ കൂട്ടത്തിൽ തിരിച്ചറിയാൻ കറുപ്പ് ധരിക്കണമെന്ന പോലീസേമാന്റെ ഉപദേശം നേതാവ് അനുസരിച്ചു. ഉറ്റ സുഹൃത്തിനെയും അടിയിൽ നിന്ന് രക്ഷിക്കാൻ കറുപ്പണിയിച്ചു. വെളുപ്പുകൾക്കിടയിലെ കറുപ്പുകളെ വെറുതെ വിട്ടേക്കാൻ പോലീസേമാൻ താഴേക്ക് ഉത്തരവ് നൽകി. 3 പക്കം മാർച്ചിനെ നേരിടാൻ പോലീസ് വരുൺ വാഹനം എത്തിച്ചു. യൂണിഫോമിൽ നെയിംബോർഡ് ഇല്ലാത്ത, ലാത്തിക്കു പകരം കൂർത്ത മുനകളുള്ള, ഈറ്റക്കമ്പുകൾ കൈയിലേന്തിയ AR ക്യാമ്പിലെ പോലീസ് പിള്ളേരെ ഇറക്കി. വരുണിന്റെ ജലപീരങ്കിയിൽ നാലുപാടും തെറിച്ചുപോയ സമര നേതാക്കൾ കളക്ട്രേറ്റിലേക്ക് ഓടിക്കയറാൻ നടത്തിയ ശ്രമവും പരാജയമായി. മുൻനിര നേതാക്കൾ പോലീസുമായി കൊമ്പുകോർത്തപ്പോൾ കറുപ്പുകാർ പിന്നിലേക്ക് വലിഞ്ഞു. അടിക്കല്ലേ കൊല്ലല്ലേ, അടികൊണ്ടേ അടങ്ങൂ എന്ന വാശിയിൽ പോലീസ് വലയം ഭേദിക്കാൻ ഇടിച്ചുകയറിയവർക്ക് പൊതിരെ കിട്ടി. തല്ലുകൊണ്ട് ശീലമില്ലാത്തവർ മുന്നിൽ ചോര തെറിച്ചു വീണപ്പോൾ പതറി. കറുപ്പണിഞ്ഞവർ സ്ഥലം വിട്ടു. പോലീസ് വളഞ്ഞുവെച്ച് തല്ലിയപ്പോൾ അവർ അലമുറയിട്ടു. അടിക്കല്ലേ കൊല്ലല്ലേ സാർ, നിലവിളി ആരു കേൾക്കാൻ. പ്രധാന നേതാക്കളുടെ തല പൊട്ടി. തുന്നിക്കെട്ടുകളുമായി അവർ വീട്ടിലേക്ക് മടങ്ങി. 2 മണിക്കൂർ നീണ്ടുനിന്ന തെരുവുയുദ്ധം പത്തനംതിട്ടക്കാർക്ക് പുതുമയുള്ള കാഴ്ചയായി. അടി കാണാനെത്തി പലതവണ നിരാശപ്പെട്ട് മടങ്ങിയവർ അന്ന് പറഞ്ഞു, പൊളിച്ചളിയ.